സ്റ്റെല്ല ബെന്നി എഴുതുന്ന ലേഖനം. മരണത്തോളം കീഴ്വഴങ്ങിയ തിരുഹൃദയം. ഈശോയുടെ തിരുഹൃദയത്തിൻ്റെ വണക്കത്തിനായി പ്രതിഷ്ഠിക്കപ്പെട്ട മാസമാണല്ലോ ജൂൺ മാസം. ഈശോയുടെ തിരുഹൃദയത്തിലെ പിതാവിനോടും പരിശുദ്ധാത്മാവിനോടുമുള്ള അനുസരണത്തെക്കുറിച്ച് ധ്യാനിക്കുവാനാണ് പരിശുദ്ധാത്മാവ് ഈ ലേഖനത്തിലൂടെ ലക്ഷ്യം വയ്ക്കുന്നത്. വിശുദ്ധ വാരത്തിലെ ത്രികാല ജപത്തിൽ നാം ചൊല്ലാറുണ്ട്, മിശിഹ നമ്മെ പ്രതി മരണത്തോളം കീഴ്വഴങ്ങി, ഹല്ലേലൂയ എന്ന്. അനുസരിക്കുക, അതും നിരുപാധികം അനുസരിക്കുക. മരണത്തോളം, അതേ കുരിശുമരണത്തോളം കീഴ്വഴങ്ങി അനുസരിക്കുക എന്നത് മനുഷ്യന് സങ്കല്പിക്കാനാവാത്ത കഠിന സഹനം യേശുവിൻ്റെ തിരുഹൃദയത്തിൽ നിന്നും ആവശ്യപ്പെട്ട കാര്യമായിരുന്നു. പക്ഷേ ഈശോയുടെ അനുസരണത്തെ പ്രതിയുള്ള ഈ കഠിന സഹനത്തെക്കുറിച്ച് വളരെ ലാഘവത്വത്തോടെയാണ് അനുസരണം വ്രതമായി സ്വീകരിച്ചവർ പോലും പലപ്പോഴും ചിന്തിച്ചു പോകുന്നത്. ഈശോ വളരെ അനുസരണശീലമുള്ളവനായിരുന്നതുകൊണ്ട് അനുസരിക്കുക എന്നത് ഈശോയെ സംബന്ധിച്ചിടത്തോളം വളരെ ഈസിയായ കാര്യമായിട്ടാണ് നമ്മളിൽ പലരും തെറ്റിദ്ധരിച്ചിരിക്കുന്നത്. എന്നാൽ സത്യത്തിൽ അങ്ങനെ ആയിരുന്നില്ല. ദൈവമായിരുന്നുവെങ്കിലും പച്ചയായ മനുഷ്യൻ കൂടിയായ യേശുവിന് മറ്റേതൊരു മനുഷ്യനെയും പോലെ തന്നെ മരണത്തോളം കീഴ്വഴങ്ങുന്ന നിരുപാധികമായ അനുസരണം വളരെ വേദനാജനകമായ കാര്യം തന്നെയായിരുന്നു. ഇത് എന്റെ ഏകപക്ഷീയമായ തോന്നിപ്പല്ല, തിരുവചനം നൽകുന്ന സാക്ഷ്യമാണ്. ഹെബ്രായർ 5:8 തിരുവചനം യേശുവിൻ്റെ സഹിച്ചുകൊണ്ട് തന്നെയുള്ള ഈ അനുസരണത്തെക്കുറിച്ച് ഇപ്രകാരം സാക്ഷ്യപ്പെടുത്തുന്നു: പുത്രനായിരുന്നിട്ടും തൻ്റെ സഹനത്തിലൂടെ അവൻ അനുസരണം അഭ്യസിച്ചു. പരിപൂർണനാക്കപ്പെട്ടതുവഴി അവൻ തന്നെ അനുസരിക്കുന്നവർക്കെല്ലാം നിത്യരക്ഷയുടെ ഉറവിടമായി. എന്തിനു വേണ്ടിയാണ് ഒരുവൻ സഹിക്കേണ്ടത്? കർത്താവിൻ്റെ ശിക്ഷണത്തിനു വേണ്ടിയാണ് ഒരു ക്രിസ്തു ശിഷ്യൻ സഹിക്കേണ്ടത് എന്ന് വചനങ്ങൾ പറയുന്നു. കർത്താവിൻ്റെ ശിക്ഷണത്തെ നീ നിസ്സാരമാക്കരുത്. അവൻ ശാസിക്കുമ്പോൾ നീ നഷ്ടധൈര്യനാകുകയും അരുത്. താൻ സ്നേഹിക്കുന്നവന് കർത്താവ് ശിക്ഷണം നൽകുന്നു, മക്കളായി സ്വീകരിക്കുന്നവരെ പ്രഹരിക്കുകയും ചെയ്യുന്നു. ശിക്ഷണത്തിനു വേണ്ടിയാണ് നിങ്ങൾ സഹിക്കേണ്ടത്. ഹെബ്രായർ 12:6-7. തീർച്ചയായും ഈശോയുടെ തിരുഹൃദയം ഈ ശിക്ഷണത്തെ പ്രതി തൻ്റെ ഈ ലോക ജീവിതത്തിൻ്റെ ഓരോ ദിവസവും സഹനം ഏറ്റുവാങ്ങിയതായിരുന്നു. കേവലം പീഡാനുഭവ വാരത്തിൽ മാത്രം ഒതുങ്ങുന്ന സഹനമായിരുന്നില്ല ഈശോയുടേത്. മനുഷ്യ അവതാരത്തിന് കീഴ്വഴങ്ങിയ നിമിഷം മുതൽ കുരിശിലെ മരണത്തിൻ്റെ അവസാന സെക്കൻഡ് വരെ ഓരോ ദിവസവും അവിടുന്ന് അനുസരണത്തെ പ്രതി സഹിച്ചു. സഹനദാസനായ യേശുവിൻ്റെ അനുദിനമുള്ള അനുസരണത്തെ പ്രതിയുള്ള സഹനത്തെക്കുറിച്ച് യേശയ്യ പ്രവചിച്ചത് ഇപ്രകാരമാണ്: പരിക്ഷീണന് ആശ്വാസം നൽകുന്ന വാക്ക് ദൈവമായ കർത്താവ് ശിഷ്യനെ എന്നതുപോലെ അഭ്യസിപ്പിച്ചു. പ്രഭാതം തോറും അവിടുന്ന് എൻ്റെ കാതുകൾ തുറന്നു. ഞാൻ എതിർക്കുകയോ പിന്മാറുകയോ ചെയ്തില്ല. അടിച്ചവർക്ക് പുറവും താടിമീശ പറിച്ചവർക്ക് കവളുകളും ഞാൻ കാണിച്ചു കൊടുത്തു. നിന്നയിൽ നിന്നും തുപ്പലിൽ നിന്നും ഞാൻ മുഖം തിരിച്ചില്ല. ദൈവമായ കർത്താവ് എന്നെ സഹായിക്കുന്നതിനാൽ ഞാൻ പതറുകയില്ല. ഞാൻ എൻ്റെ മുഖം ശിലാതുല്യമാക്കി. എനിക്ക് ലജ്ജിക്കേണ്ടി വരികയില്ലെന്ന് ഞാൻ അറിയുന്നു. എനിക്ക് നീതി നടത്തിത്തരുന്നവൻ എൻ്റെ അടുത്തുണ്ട്. യേശയ്യ 50:4-8. പീഡാനുഭവ വാരത്തിലുള്ള കർത്താവിൻ്റെ സഹനത്തെക്കുറിച്ച് മാത്രമല്ല ഈ വചനത്തിൽ പറഞ്ഞിരിക്കുന്നത്. അവിടുത്തെ മനുഷ്യാവതാരത്തിൻ്റെ ഓരോ ദിവസവും ഓരോ പ്രഭാതത്തിലുമുള്ള അനുസരണത്തെ പ്രതിയുള്ള സഹനത്തെക്കുറിച്ചാണ്. ഒരു ദിവസം പോലും ഞാൻ എതിർക്കുകയോ പിന്മാറുകയോ ചെയ്തില്ല എന്ന് വചനത്തിൽ പറഞ്ഞിരിക്കുന്നത് ഏറെ ചിന്തനീയമായ കാര്യമാണ്. ഈശോയുടെ തിരുഹൃദയത്തിൻ്റെ പിതാവിൻ്റെ ഹിതത്തിൻ കീഴിലുള്ള അഗാധമായ അനുസരണവും കീഴ്വഴക്കവുമാണ് മേൽപ്പറഞ്ഞ പ്രവാചക വചനങ്ങൾ വ്യക്തമാക്കുന്നത്. അനുസരിച്ചാൽ അനുഗ്രഹം നിശ്ചയം, തൻ്റെ കൽപ്പനകൾ അനുസരിച്ചാൽ, പ്രമാണങ്ങൾ കാത്താൽ, കലവറയില്ലാതെ അനുഗ്രഹിക്കുന്ന ഒരു കർത്താവിനെ പഴയ നിയമഗ്രന്ഥങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും. അത് ഇന്നും അങ്ങനെ തന്നെയാണ്. എവിടെ അനുസരണമുണ്ടോ അവിടെ സമൃദ്ധമായ അനുഗ്രഹവുമുണ്ട്. നിന്റെ ദൈവമായ കർത്താവിൻ്റെ വാക്ക് കേട്ട് ഇന്നു ഞാൻ നിനക്ക് നൽകുന്ന കൽപ്പനകളെല്ലാം അനുസരിച്ചാൽ അവിടുന്ന് നിന്നെ ഭൂമിയിലെ മറ്റെല്ലാ ജനതകളെയും കാൾ ഉന്നതനാക്കും. അവിടുത്തെ വചനം ശ്രവിച്ചാൽ അവിടുന്ന് ഈ അനുഗ്രഹങ്ങളെല്ലാം നിങ്ങളുടെ മേൽ ചൊരിയും. നഗരത്തിലും വയലിലും നീ അനുഗ്രഹീതനായിത്തീരും. നിന്റെ സന്തതികളും വിളവുകളും മൃഗങ്ങളും കന്നുകാലികളും ആട്ടിൻപറ്റവും അനുഗ്രഹിക്കപ്പെടും. നിന്റെ അപ്പക്കുട്ടയും മാവുകുഴയ്ക്കുന്ന കലവും അനുഗ്രഹിക്കപ്പെടും. സകല പ്രവൃത്തികളിലും നീ അനുഗ്രഹിക്കപ്പെടും. നിയമാവർത്തനം 28:1-6. കേൾക്കാൻ ഇമ്പമുള്ളതും പ്രഘോഷിക്കാൻ എളുപ്പമുള്ളതും കൽപ്പന കാത്ത് അനുഗ്രഹീതനായവരുടെ സാക്ഷ്യങ്ങൾ ഒന്നിപ്പിക്കാൻ എളുപ്പമുള്ളതുമായ ഒരു അനുഗ്രഹവചനമാണ് മുകളിൽ നാം വായിച്ചത്. എന്നാൽ സഹനങ്ങളും പ്രതികൂലങ്ങളും നിറഞ്ഞുനിന്ന ഇസ്രായേൽ ജനത്തിൻ്റെ ദൈർഘ്യമേറിയ മരുഭൂയാത്രയുടെ ദൈവിക പദ്ധതിയെക്കുറിച്ച് കർത്താവ് തിരുവചനങ്ങളിൽ ഇപ്രകാരം വെളിപ്പെടുത്തിയിരിക്കുന്നു: നിങ്ങളുടെ ദൈവമായ കർത്താവ് നിങ്ങളെ എളിമപ്പെടുത്തുവാനും തൻ്റെ കൽപ്പനകൾ അനുസരിക്കുമോ ഇല്ലയോ എന്നറിയാൻ നിങ്ങളെ പരീക്ഷിച്ച് നിങ്ങളുടെ ഹൃദയ വിചാരങ്ങൾ മനസ്സിലാക്കാനും വേണ്ടി ഈ 40 സംവത്സരം മരുഭൂമിയിലൂടെ നിങ്ങളെ നയിച്ച വഴികളെല്ലാം നിങ്ങൾ ഓർക്കണം. അവിടുന്ന് നിങ്ങളെ എളിമപ്പെടുത്തുകയും വിശപ്പറിയാൻ വിടുകയും നിങ്ങൾക്കും നിങ്ങളുടെ പിതാക്കന്മാർക്കും അപരിചിതമായ മന്ന കൊണ്ട് നിങ്ങളെ സംതൃപ്തരാക്കുകയും ചെയ്തത് അപ്പം കൊണ്ട് മാത്രമല്ല, കർത്താവിൻ്റെ നാവിൽ നിന്നും പുറപ്പെടുന്ന ഓരോ വാക്കുകൊണ്ടുമാണ് മനുഷ്യൻ ജീവിക്കുന്നതെന്ന് നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയാണ്. നിയമാവർത്തനം 8:2-3. ആത്മേയ സർപ്പങ്ങളും തേളുകളും നിറഞ്ഞ വിശാലവും ഭയാനകവുമായ മണലാരണ്യത്തിലൂടെ അവിടുന്ന് നിങ്ങളെ നയിച്ചത്, വെള്ളമില്ലാത്ത ഉണങ്ങി വരണ്ട ആ മരുഭൂമിയിൽ നിങ്ങൾക്ക് വേണ്ടി കരിമ്പാറയിൽ നിന്ന് അവിടുന്ന് ജലമൊഴുക്കി നിങ്ങളുടെ പിതാക്കന്മാർക്ക് അപരിചിതമായിരുന്ന മന്ന മരുഭൂമിയിൽ വച്ച് നിങ്ങൾക്ക് ഭക്ഷണമായി നൽകി നിങ്ങളെ എളിമപ്പെടുത്തുവാനും പരീക്ഷിക്കുവാനും അവസാനം നന്മ കൊണ്ട് അനുഗ്രഹിക്കുവാനുമായിരുന്നു അത്. എൻ്റെ ശക്തിയും എൻ്റെ കരങ്ങളുടെ ബലവുമാണ് എനിക്ക് ഈ സമ്പത്തെല്ലാം നേടിത്തന്നതെന്ന് ഹൃദയത്തിൽ നിങ്ങൾ പറയരുത്. നിങ്ങളുടെ ദൈവമായ കർത്താവിനെ നിങ്ങൾ സ്മരിക്കണം. എന്തെന്നാൽ നിങ്ങളുടെ പിതാക്കന്മാരോട് ചെയ്ത ഉടമ്പടി ഇന്നും നിറവേറ്റുന്നതിന് വേണ്ടി സമ്പത്ത് നേടാൻ അവിടുന്നാണ് നിങ്ങൾക്ക് ശക്തി തരുന്നത്. നിയമാവർത്തനം 8:15-18. തേനും പാലും ഒഴുകുന്ന വാഗ്ദത്ത ദേശമായ കാനാനിൽ കാലുകുത്തുന്നതിനു മുൻപ് ഇസ്രായേൽ ജനം കടന്നുപോകേണ്ടി വന്ന സുദീർഘമായ മരുഭൂമിയിലെ പ്രതികൂലങ്ങളെയും അതിനോട് ചേർന്ന ദൈവാനുഭവങ്ങളെക്കുറിച്ചുമുള്ള ദൈവത്തിൻ്റെ പദ്ധതി മുൻപറഞ്ഞ 2 വചനങ്ങളിലൂടെ നന്നായി അനാവരണം ചെയ്യുന്നുണ്ട്. എൻ്റെ ജീവിതത്തിൽ 1.5 വർഷങ്ങൾക്ക് മുമ്പ് ശാലോം ടൈംസിൽ ഞാൻ തുടർച്ചയായി ലേഖനങ്ങൾ എഴുതിക്കൊണ്ടിരുന്ന കാലഘട്ടത്തിലാണ് ദിവ്യകാരുണ്യ സന്നിധിയിൽ പ്രാർത്ഥനയിലായിരുന്ന സമയത്ത് കർത്താവ് എന്നോട് എഴുത്തു നിർത്തുവാൻ ആവശ്യപ്പെട്ടത്. ആ സമയത്ത് എനിക്കത് ഉൾക്കൊള്ളുവാൻ വളരെ പ്രയാസമായിരുന്നു. കാരണം തുടർച്ചയായി എഴുതുവാൻ വേണ്ടി നിരവധി ലേഖനങ്ങളും അതിൻ്റെ ഉള്ളടക്കവും കർത്താവ് ഇതിനോടകം നൽകിക്കഴിഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ ദൈവസ്വരമാണോ ഞാൻ കേട്ടത് എന്ന സംശയവും തോന്നിയിരുന്നു. എങ്കിലും ഞാൻ അനുസരിക്കാൻ തന്നെ തീരുമാനിച്ചു, എഴുത്തു നിർത്തി. 4-ാം മാസം ശാലോ മാസികയും കോവിഡ് പ്രതിസന്ധിയിൽപ്പെട്ട് പ്രിന്റിംഗ് നിർത്തി. എന്നാൽ ദൈവസ്വരം കേട്ട് അനുസരിക്കുവാൻ തയ്യാറായ എനിക്ക് നല്ല അനുഭവങ്ങളിലൂടെയല്ല കടന്നുപോകേണ്ടി വന്നത്. അധികം താമസിയാതെ എനിക്ക് കോവിഡ് പിടിപെട്ടു. കോവിഡ് ബാധ കഠിന സഹനങ്ങളാണ് എൻ്റെ ജീവിതത്തിലേക്ക് കടത്തിക്കൊണ്ടുവന്നത്. രോഗം സുഖപ്പെട്ടെങ്കിലും ശാരീരികവും മാനസികവുമായ നിരവധി ദുരവസ്ഥകളിലൂടെ ഞാൻ കടന്നുപോയി. കൂടാതെ ആത്മീയ ജീവിതവും വലിയ പ്രതിസന്ധിയിലായി. കൂദാശ ജീവിതം തടസ്സപ്പെട്ടു. ജീവന്റെ ജീവനായി ഞാൻ കരുതിയിരുന്ന ദിവ്യകാരുണ്യ ആരാധനകൾ അസാധ്യമായി. പല കൊന്തകൾ ചൊല്ലിയിരുന്ന എനിക്ക് ദിവസത്തിൽ ഒരു കൊന്ത പോലും പൂർത്തീകരിക്കാൻ കഴിയാതെയായി. ഒട്ടും പ്രതീക്ഷിക്കാത്ത ദുരനുഭവങ്ങൾ, മനസ്സുയർത്തി ഒന്ന് പ്രാർത്ഥിക്കാൻ കഴിയാത്ത അവസ്ഥകൾ. ഈശോയെപ്പോലെ ഞാനും പിതാവിനോട് ചോദിച്ചുപോയി, എന്റെ അപ്പ എന്തുകൊണ്ടാണ് എന്നെ ഈ വിധത്തിൽ ഉപേക്ഷിച്ചു കളഞ്ഞത്? ആശ്വാസത്തിന്റെ ഒരു കണിക പോലും എവിടെ നിന്നും കിട്ടാത്ത നീണ്ട മാസങ്ങളിലെ സഹനത്തിനു ശേഷം ഞാൻ കർത്താവിനോട് പറഞ്ഞു, എന്റെ ദൈവമേ, നിന്റെ തിരുഹിതം നിറവേറട്ടെ. യാതൊരു ആശ്വാസവും കിട്ടാതെ ഈ അവസ്ഥയിൽ ഞാൻ ജീവിക്കുകയോ മരിക്കുകയോ ചെയ്യണമെന്നതാണ് നിന്റെ തിരുമനസ്സെങ്കിൽ അത് നിറവേറട്ടെ. ഈ സമർപ്പണം ഞാൻ നടത്തിക്കഴിഞ്ഞ് ഉടൻ തന്നെ കർത്താവിന്റെ സ്വരം കേട്ടു, ഇപ്പോൾ സമയമായി, ഇനി മുതൽ നീ എഴുതും. എന്റെ തിരുഹൃദയത്തിലെ അനുസരണത്തെക്കുറിച്ച് ജൂൺ മാസത്തിൽ നീ എഴുതണം. എന്റെ അനുസരണം സഹനപൂരിതമായിരുന്നുവെന്ന് ലോകമറിയട്ടെ. ഇതെഴുതുവാനുള്ള പരിശീലന കളരിയിലായിരുന്നു നീ ഇതുവരെ. അങ്ങനെ കർത്താവ് കൽപ്പിച്ചത് പ്രകാരം ഞാൻ വീണ്ടും എഴുതുവാൻ തുടങ്ങി. കർത്താവ് തുടർന്നു പറഞ്ഞു, ഒത്തിരി പേർ ദൈവസ്വരത്തിന് കാതോർത്ത് അനുസരിക്കുവാൻ തയ്യാറായി കാലുകൾ എടുത്തുവെക്കുമെങ്കിലും അനുസരണത്തെ പ്രതി ഞെരുക്കങ്ങൾ നേരിടേണ്ടി വരുമ്പോൾ പിന്തിരിഞ്ഞു പോകുന്നു. ദൈവസ്വരമാണോ ഞാൻ കേട്ടതെന്ന് ശങ്കിച്ച് അസ്വസ്ഥരും ഭഗ്നാശരുമായിത്തീരുന്നു. എന്നാൽ ആരിൽ നിന്നെല്ലാം ആഴമായ അനുസരണം ഞാൻ ആവശ്യപ്പെട്ടിട്ടുണ്ടോ അവരെല്ലാം എന്നെപ്പോലെ തന്നെ ഞെരുക്കത്തിന്റെ വഴികളിലൂടെ കടന്നുപോയിട്ടുമുണ്ട്. നീ ഈ സത്യം ലോകത്തോട് പറയണം. എന്നാൽ ഏതൊരുവൻ അനുസരിച്ചുവോ ആ അനുസരണത്തിന്റെ പിന്നാലെ നിശ്ചയമായും അനുഗ്രഹവുമുണ്ട്. പ്രിയപ്പെട്ടവരെ, ഈ തിരുഹൃദയ മാസത്തിൽ ചഞ്ചലിപ്പ് കൂടാതെ ആഴത്തിൽ ദൈവത്തെ വിശ്വസിക്കാൻ വേണ്ട വരം നമുക്ക് യേശുവിന്റെ തിരുഹൃദയത്തോട് യാചിക്കാം. ദൈവത്തിന്റെ രൂപത്തിലായിരുന്നെങ്കിലും അവൻ ദൈവവുമായുള്ള സമാനത നിലനിർത്തേണ്ട ഒരു കാര്യമായി പരിഗണിച്ചില്ല. തന്നെ തന്നെ ശൂന്യനാക്കിക്കൊണ്ട് ദാസന്റെ രൂപം സ്വീകരിച്ച് മനുഷ്യരുടെ സാദൃശ്യത്തിലായിത്തീർന്ന് ആകൃതിയിൽ മനുഷ്യനെ പോലെ കാണപ്പെട്ടു. മരണം വരെ, അതേ കുരിശുമരണം വരെ അനുസരണമുള്ളവനായി തന്നെ തന്നെ താഴ്ത്തി. ആകയാൽ ദൈവം അവനെ ഉയർത്തി എല്ലാ നാമങ്ങൾക്കും ഉപരിയായ നാമം നൽകുകയും ചെയ്തു. ഇത് യേശുവിന്റെ നാമത്തിനു മുൻപിൽ സ്വർഗത്തിലും ഭൂമിയിലും പാതാളത്തിലുമുള്ള സകലരും മുട്ടുകൾ മടക്കുന്നതിനും യേശു ക്രിസ്തു കർത്താവാണെന്ന് പിതാവായ ദൈവത്തിന്റെ മഹത്വത്തിനായി എല്ലാ നാവുകളും ഏറ്റുപറയുന്നതിനും വേണ്ടിയാണ്. ഫിലിപ്പി 2:6-11.